നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീണ പ്രകാശ്. പ്രധാന വാർത്തകൾ. രാസവള സബ്സിഡി ഇനത്തിൽ നടപ്പ് ഖാരിഫ് സീസണിലേക്ക് 1,80,000 കോടി രൂപ അനുവദിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. രാജ്യത്ത് രാസവള വില വർദ്ധിപ്പിക്കില്ലെന്നും കേന്ദ്ര സർക്കാർ. ആരോഗ്യപ്രവർത്തകരെ ആക്രമിക്കുന്നവർക്ക് പരമാവധി 7 വർഷം വരെ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമ ഭേദഗതി ഓർഡിനൻസിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിനും ലോകത്തിനും മുന്നിൽ കേരളം സൃഷ്ടിച്ച മാതൃകയാണ് കുടുംബശ്രീയെന്ന് മുഖ്യമന്ത്രി. കർണാടക മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ അനിശ്ചിതത്വം തുടരുന്നു. കേരളത്തിൽ 3 ഡിജിറ്റൽ സയൻസ് പാർക്കുകൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി അർബിന്ദു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാസവള സബ്സിഡി ഇനത്തിൽ നടപ്പ് ഖാരിഫ് സീസണിലേക്ക് 1,80,000 കോടി രൂപ അനുവദിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. രാജ്യത്ത് രാസവള വില വർദ്ധിപ്പിക്കില്ലെന്നും കർഷകർക്ക് നിലവിലെ നിരക്കിൽ തന്നെ രാസവളം ഉറപ്പുവരുത്തുമെന്നും മന്ത്രിസഭാ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. യൂറിയയ്ക്ക് 70,000 കോടി രൂപയും മറ്റ് രാസവളങ്ങൾക്ക് 38,000 കോടി രൂപയുമാണ് സബ്സിഡി ഇനത്തിൽ അനുവദിച്ചിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളെക്കാൾ വളരെ താഴ്ന്ന നിരക്കിലാണ് ഇന്ത്യയിൽ കർഷകർക്ക് രാസവളം ലഭ്യമാക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. ഐടി ഹാർഡ്വെയറുകൾക്ക് 2ാംഘട്ട ഉൽപാദനാധിഷ്ഠിത പാരിതോഷിക പദ്ധതി നടപ്പാക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അടുത്ത 6 വർഷത്തേക്ക് 17,000 കോടി രൂപ ഇതിനായി അനുവദിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ആശുപത്രി സംരക്ഷണ നിയമ ഭേദഗതി ഓർഡിനൻസിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. ആരോഗ്യപ്രവർത്തകരെ ആക്രമിക്കുന്നവർക്ക് പരമാവധി 7 വർഷം വരെ ശിക്ഷയും പിഴയും ഉറപ്പാക്കുവാൻ ഓർഡിനൻസിലൂടെ സാധിക്കും. കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് അടിയന്തര നിയമ ഭേദഗതിക്ക് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അക്രമപ്രവർത്തനം ചെയ്യുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ഇതിലൂടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആരോഗ്യപ്രവർത്തകർക്കെതിരെ അക്രമം നടത്തുന്നവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്നില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിയമം ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ ജീവനക്കാരും വിദ്യാർത്ഥികളും സെക്യൂരിറ്റി ഗാർഡുകൾ, ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരും നിയമത്തിന്റെ പരിധിയിൽ വരും. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. മെയ് 17 കുടുംബശ്രീ ദിനമായി ആചരിക്കുമെന്ന പ്രഖ്യാപനവും മുഖ്യമന്ത്രി ചടങ്ങിൽ നടത്തി. കുടുംബശ്രീയുടെ ആദ്യ ഡിജിറ്റൽ റേഡിയോ ശ്രീയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. 50 ലക്ഷത്തോളം അംഗങ്ങളുള്ള കുടുംബശ്രീ രാജ്യത്തിനും ലോകത്തിനും കേരളം സൃഷ്ടിച്ച മാതൃകയാണെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. 2025 നവംബർ 1 അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കുടുംബശ്രീയുടെ സവിശേഷമായ പങ്കിനെക്കുറിച്ചും വിശദീകരിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയായ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടന്ന ചടങ്ങിന് തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷ് അധ്യക്ഷത വഹിച്ചു. പുതുക്കിയ കുടുംബശ്രീ ലോഗോയുടെ പ്രകാശനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. കുടുംബശ്രീ 25ാം വാർഷികത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് തയ്യാറാക്കിയ പ്രത്യേക കവറും ചടങ്ങിൽ പുറത്തിറക്കി. പ്രവാസി മലയാളികളുടെ റവന്യൂ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി പരിഹാരത്തിനുള്ള പ്രവാസി മിത്രം പോർട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും പ്രവാസി മലയാളികൾ നൽകിവരുന്ന സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് റവന്യൂ വകുപ്പ് പ്രവാസി മലയാളികൾക്കായി പ്രവാസി മിത്രം, പ്രവാസി സെൽ എന്നിങ്ങനെ 2 പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നത്. പ്രവാസികളുടെ ക്ഷേമവും പുനരധിവാസവും ലക്ഷ്യമിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. കർണാടകയിലെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ അനിശ്ചിതത്വം തുടരുന്നു. അന്തിമ തീരുമാനത്തിനായി തിരക്കിട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മുതിർന്ന നേതാക്കളായ സിദ്ധരാമയ്യയും DK ശിവകുമാറും കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച അന്തിമ തീരുമാനം നാളെയോ മറ്റന്നാളോ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ. തീരുമാനം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ 3 ഡിജിറ്റൽ സയൻസ് പാർക്കുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അർബിന്ദു. ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി, കോട്ടയം, പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലാണ് ഇവ സ്ഥാപിക്കുക. ചാലക്കുടിയിലെ കേന്ദ്രം ഉടൻ തുറക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ ആരംഭിച്ച നൂതന സംവിധാനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണന ഭക്ഷ്യമേള ഈ മാസം 20 മുതൽ 27 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കും. 100 പ്രദർശന സ്റ്റാളുകൾ, 14 സർക്കാർ വകുപ്പുകളുടെ സേവന സ്റ്റാളുകൾ, 100 വിപണന സ്റ്റാളുകൾ, ഭക്ഷ്യമേള, കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 10 മുതൽ രാത്രി 10 വരെ നടക്കുന്ന മേളയിലേക്കുള്ള പ്രവേശനം സൌജന്യമാണ്. തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന തരത്തിൽ ചുമട്ടുതൊഴിൽ മേഖലയിൽ നിയമഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കിലെ ചുമട്ടുതൊഴിലാളികൾക്ക് സംഘടിപ്പിച്ച 3 ദിവസത്തെ വൈദഗ്ധ്യ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ബൾക്ക് കാർഗോ, ഹസാർഡ്സ് ഗുഡ്സ് തുടങ്ങി വിവിധ തരത്തിലുള്ള ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നൈപുണ്യം ചുമട്ടുതൊഴിലാളി വിഭാഗം സ്വായത്തമാക്കുന്ന രീതിയിലുള്ള പരിശീലനമാണ് ഇതിലൂടെ നൽകുന്നത്. കാട്ടാക്കട കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നടന്ന SFI ആൾമാറാട്ടം ക്രിമിനൽ കുറ്റകൃത്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആൾമാറാട്ടത്തെക്കുറിച്ച് ഗൌരവതരമായ അന്വേഷണം നടത്തണം. 8 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലാതെ ഇൻചാർജ് ഭരണമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. തിരൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകമ്പടി വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജില്ലയിൽ സർവീസ് നടത്തുന്ന ഹൌസ് ബോട്ടുകളിൽ സുരക്ഷാ പരിശോധന കർശനമായി തുടരുന്നു. ടൂറിസം പോലീസും തുറമുഖ ഓഫീസ് ഉദ്യോഗസ്ഥരും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
ആലപ്പുഴ പള്ളാത്തുരുത്തിയിൽ 9 ഹൌസ് ബോട്ടുകളിലാണ് പോലീസും തുറമുഖ വകുപ്പും ചേർന്ന് പരിശോധന നടത്തിയത്. യാതൊരു രേഖയുമില്ലാത്ത 3 ഹൌസ് ബോട്ടുകൾ പിടിച്ചെടുത്തു, കേസ് രജിസ്റ്റർ ചെയ്തു. സർവീസ് നിർത്തിവെക്കാൻ മെമ്മോ നൽകി ഈ ഹൌസ് ബോട്ടിനെ ആര്യാടുള്ള തുറമുഖ വകുപ്പിന്റെ യാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെയായിരുന്നു ഈ ഹൌസ് ബോട്ട് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. മറ്റ് 5 ഹൌസ് ബോട്ടുകൾക്കെതിരെയും നടപടിയുണ്ടായി. ഡ്രൈവർമാർക്ക് ലൈസൻസ് പോലും ഇല്ലാതെയായിരുന്നു യാത്ര. ആകെ 110,000 രൂപ പിഴ ഈടാക്കി. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. പരിശോധനകൾ ഇനിയും തുടരുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്.
ഇന്ത്യൻ അർബൻ ഡേറ്റ എക്സ്ചേഞ്ചിൽ ഇടം നേടുന്ന സ്മാർട്ട് സിറ്റി അല്ലാത്ത ആദ്യ കോർപ്പറേഷൻ എന്ന അംഗീകാരം നേടിയ കണ്ണൂർ കോർപ്പറേഷന് നാളെ സർട്ടിഫിക്കറ്റ് കൈമാറും. കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പിന് കീഴിലെ വിവരശേഖരണ പ്ലാറ്റ്ഫോമിൽ കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു നഗരം ഇടം പിടിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷന് ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പട്ടികയിൽ ഉൾപ്പെടുന്നതിനുള്ള അവസരം കൂടി ഇതിലൂടെ കൈവരും. തിരുവനന്തപുരം പോത്തൻകോട് സബ്സ്റ്റേഷനിലേക്കുള്ള 110 kV ഫീഡറിന് രാവിലെ തകരാറുണ്ടായതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിൽ ഇന്ന് വൈകുന്നേരം വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരിക്കും. തിരുവനന്തപുരത്തെ ആകാശവാണിയുടെ പ്രാദേശിക വാർത്താ വിഭാഗം ഇടുക്കി ജില്ലയിലേക്കുള്ള പാർട്ട് ടൈം കറസ്പോണ്ടന്റിന് അപേക്ഷകൾ ക്ഷണിച്ചു. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in അല്ലെങ്കിൽ prasarbharathi.gov.in/pbvacancies സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 30. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധർമ്മശാലയിലെ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഏറ്റവും പിന്നിലാണ് ഡൽഹി ക്യാപിറ്റൽസ്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 371 പോയിന്റ് ഇടിഞ്ഞ് 61,560. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 104 പോയിന്റ് താഴ്ന്ന് 18,181 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ നേരിയ കുറവ്. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 5,230 പവന് 360 രൂപ കുറഞ്ഞ് 45,040 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. എറണാകുളം ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. മധ്യ അറബിക്കടൽ മേഖലയിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് താപനില 37 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. രാസവള സബ്സിഡി ഇനത്തിൽ നടപ്പ് ഖാരിഫ് സീസണിലേക്ക് 1,80,000 കോടി രൂപ അനുവദിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. രാജ്യത്ത് രാസവള വില വർദ്ധിപ്പിക്കില്ലെന്നും കേന്ദ്ര സർക്കാർ. ആരോഗ്യപ്രവർത്തകരെ ആക്രമിക്കുന്നവർക്ക് പരമാവധി 7 വർഷം വരെ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമഭേദഗതി ഓർഡിനൻസിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു.